السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. نعوذ بكلمات الله التامات التي لا يجاوزهن ضر ولا فاجر، من شر ما خلق وذرأ وبرأ، ومن شر ما ينزل من السماء، ومن شر ما يعرج فيها، ومن شر ما يلج في الأرض، ومن شر ما يخرج منها، ومن شر فتن الليل والنهار، ومن شر كل طارق إلا طارقا يطرق بخير يا رحمن. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. أما بعد، سوادر إمام نووي الأربعون إن كتاب له إتامة حديث عن إذن أمرو آيك ندر إي كتاب إنده وانبدامة درسل عن أمرو إنه لدر بإذن الله وتوفيقه، ولا حول ولا قوة إلا بالله. عن ابن عمر رضي الله تعالى عنهما أن رسول الله صلى الله عليه وسلم قال: أمرت أن أقاتل الناس حتى يشهدوا أن لا إله إلا الله وأن محمد رسول الله، ويقيموا الصلاة ويؤتوا الزكاة، فإذا فعلوا ذلك عصموا مني دماءهم وأموالهم إلا بحق الإسلام، وحسابهم على الله تعالى. رواه البخاري ومسلم. إمام بخاري ومسلم أورد صحيح قال إن الدليل سورة الله هذا متفق عليه آية حديث عن ذلك. عبد الله بن عمر رضي الله عنهما إن صحابي أنا في حديث رواية جيدة النبي صلى الله عليه وسلم يبنهم أتوهم قرد الحديث قال رواية جيدة ഏഴ് സഹാബിമാരിൽ ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അബൂ ഹുറൈറ അനസ് ഇബ്നു മാലിക് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അബൂ സഈദ് അൽഖുദ്രി ആയിഷ റളിയല്ലാഹു അൻഹും ഇവരാണ് ഈ ഏഴ് പേർ. അതുപോലെ അൽ അബാദിൽ അൽ അർബഅ നാല് അബ്ദുല്ലമാർ എന്നറിയപ്പെടുന്ന സഹാബിമാരിൽ ഒരാളുമാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ബാക്കി മൂന്ന് പേർ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ്. ഈ മഹാനായ സഹാബി റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഉമിർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. സഹാബത്ത് ഉമിർ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഉമിർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ചു എന്നാണ് അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉമിർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അൻ ഉഖാതില അന്നാസ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ, ഹത്താ യശ്ഹദു അവർ സാക്ഷ്യം വഹിക്കുന്നത് വരെ, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്, അഥവാ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ലെന്ന്, വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും അവർ സാക്ഷ്യം വഹിക്കുന്നത് വരെ, വയുഖീമു സ്വലാത്ത അവർ നിസ്കരിക്കുന്നത് വരെ, വയുഅത്തു സകാത്ത അവർ സകാത്ത് കൊടുക്കുന്നത് വരെ, അഥവാ ഈ രണ്ട് ഷഹാദത്തിന് സാക്ഷ്യം വഹിക്കുകയും നിസ്കരിക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നത് വരേക്കും ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഫഇദാ ഫഅലൂ ദാലിക് അവർ അത് ചെയ്താൽ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾ ചെയ്താൽ, അസമു അവർ സംരക്ഷിച്ചിരിക്കുന്നു, ഇസ്മത്ത് സംരക്ഷണം ലഭിച്ചിരിക്കുന്നു, മിന്നി എന്നിൽ നിന്ന്, ദിമാഅഹും വഅംവാലഹും അവരുടെ രക്തത്തിനും അവരുടെ സമ്പത്തുകൾക്കും, അവരുടെ സമ്പത്തിനും രക്തത്തിനും സംരക്ഷണം ലഭിച്ചിരിക്കുന്നു, അവർ സംരക്ഷിച്ചിരിക്കുന്നു എന്നിൽ നിന്ന്, അവരിത് ചെയ്താൽ പിന്നെ അവരോട് യുദ്ധമില്ല. ഇല്ലാ ബിഹഖിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഹക്ക് കൊണ്ടുള്ളത് ഒഴികെ, അഥവാ ഇസ്ലാമിൽ പിന്നീട് അവരെ ശിക്ഷിക്കാൻ അല്ലെങ്കിൽ അവരുടെ സ്വത്ത് ഒരു ശിക്ഷ എന്നോണം എടുക്കുവാൻ ഉള്ള വല്ല തെറ്റും അവർ ചെയ്യുക പോലെയുള്ള കാര്യങ്ങൾ, അതാണ് ഹക്കുൽ ഇസ്ലാം. അതുകൊണ്ടല്ലാതെ പിന്നീട് അവരോട് യുദ്ധമില്ല. വഹിസാബുഹും അലല്ലാഹി തആല, അവരുടെ വിചാരണ അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞാൽ, ലാഹിറായ ബാഹ്യമായ ഈ പ്രവർത്തനങ്ങൾ ചെയ്താൽ, ല ലൈലാഹിൽ അള്ളാഹു മുഹമ്മദ് റസൂലുള്ള എന്ന് സാക്ഷ്യം വഹിക്കുക, നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, ഇതൊക്കെ ബാഹ്യമായി കാണാൻ കഴിയുന്നതാണ്. ഇതുപോലുള്ളത് ചെയ്താൽ അവരെ ഞാൻ മുസ്ലിമായി കണക്കാക്കും. അവരുള്ളിൽ എന്തായാലും അള്ളാഹുവാണ് അവർ വിചാരണ ചെയ്യുക. അത് ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്നതാണ്. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ പ്രസിദ്ധമായ ഹദീസാണ്. ഇതാണ് ഈ കിതാബിലെ എട്ടാമത്തെ ഹദീസായി ഇമാം നവവി റഹിമഹുല്ലാഹു തആല ഉദ്ധരിച്ചിട്ടുള്ളത്. ഇനി ഈ ഹദീസിൻ്റെ വിശദീകരണം നമ്മൾ പറയുകയാണ് ഇൻഷാ അള്ളാഹ്. ഈ ഹദീസ് അത് ഇസ്ലാമിലെ ചില പിളച്ച കക്ഷികളും അതുപോലെ ഇസ്ലാമിൻ്റെ എതിരാളികളും, ഇസ്ലാമിൻ്റെ മുഖം ആളുകൾക്കിടയിൽ മോശമാക്കാൻ ഉദ്ദേശിക്കുന്ന ഇസ്ലാമിൻ്റെ എതിരാളികളും, ഇസ്ലാമിൻ്റെ ഉള്ളിലാണെന്ന് അവകാശപ്പെടുന്ന ഖവാരിജുകളെ പോലെയുള്ള കക്ഷികളും ദുർവ്യാഖ്യാനിക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു ഹദീസാണിത്. അവരെ പോലുള്ള ആളുകൾ തെറ്റായ അർത്ഥം പറയാൻ ഏറെ സാധ്യതയുള്ള ഹദീസാണിത്. എന്നാൽ ഇത് സഹീഹായ ഹദീസാണ്, അള്ളാഹുവിൻ്റെ ദീനിലുള്ള കാര്യമാണ്. കാരണം ഇത് തെറ്റായ ആളുകൾ മനസ്സിലാക്കുക, ഇതിലെ ആശയം യുദ്ധത്തെക്കുറിച്ചുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഇന്ന ഇന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നത് വരെ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഏത് പിഴച്ച കക്ഷിയാകട്ടെ, ഇസ്ലാമിൻ്റെ എതിരാളികളാകട്ടെ, അവരുടെ ദുർവ്യാഖ്യാനങ്ങൾക്കുള്ള മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സുന്നത്താണ്. കാരണം ഇത് പറഞ്ഞ നബി എങ്ങനെയാണ് ആളുകളോട് പെരുമാറിയത്, എങ്ങനെയാണ് അവിടുന്ന് യുദ്ധം ചെയ്തത്, എങ്ങനെയായിരുന്നു അവിടുത്തെ പോരാട്ടങ്ങൾ, സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഇതിനുള്ള മറുപടി, വേറെ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മക്കയിൽ 13 സുദീർഘമായ വർഷങ്ങൾ കഴിച്ചു കൂട്ടുന്നു അവിടുത്തെ ദഅവത്തുമായി. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നീണ്ട 13 വർഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധവും ഇസ്ലാമിൻ്റെ ശത്രുക്കളോട്, മുശ്രിക്കുകളോട്, കുഫ്ഫാറുകളോട് ചെയ്തിട്ടില്ല. മറിച്ച് പരിശുദ്ധ ഖുർആനിലെ മക്കിയായ ഏറെ ആശയസമ്പുഷ്ടമായ കഠിനമായ താക്കീതുകൾ ഉൾക്കൊള്ളുന്ന, തൗഹീദും ആഖിറത്തും തെളിവുകൾ സഹിതം പ്രതിപാദിക്കുന്ന ഖുർആനിൽ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുത്തു. തെളിവ് അവർക്കെതിരിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചു. അവരാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കുകയും അവിടുത്തെയും സഹാബത്തിനെയും കൊല്ലുകയോ അല്ലെങ്കിൽ തടവിലാക്കുകയോ അല്ലെങ്കിൽ പുറത്താക്കുകയോ എന്നിങ്ങനെ ചർച്ച നടത്തുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോവുകയുണ്ടായി. അവിടെ സുസ്ഥിരമായ ഒരു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കപ്പെടുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഭരണാധികാരിയായി തീരുന്നു. അതുവരെ അവർക്ക് യുദ്ധത്തിന് അധികാരം, സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു, അള്ളാഹു അതിന് അനുവാദം നൽകിയിട്ടില്ല. എന്നാൽ പിന്നീട് അടുത്ത ഘട്ടത്തിൽ അവർക്ക് മക്കയിൽ മദീനയിൽ അധികാരം ലഭിച്ചപ്പോൾ അള്ളാഹു ഇത സൂറത്തുൽ ഹജ്ജിലെ ആയത്തുകളിലൂടെ പറയുന്നു. സൂറത്തുൽ ഹജ്ജിലെ 39-40 ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നു, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ബുലിം വഇന്നല്ലാഹ അലാ നസ്റിഹിം ലഖദീർ. ഉദിന അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു, ലില്ലദീന യുഖാതലൂന യുദ്ധം ചെയ്യപ്പെട്ട മുഅ്മിനുകൾക്ക്, എന്ന് പറഞ്ഞാൽ അവരോട് യുദ്ധം ചെയ്യുകയുണ്ടായി, അവരെ ആക്രമിക്കുകയുണ്ടായി, അവർക്ക് തിരിച്ചടിക്കാൻ, തിരിച്ചുള്ള യുദ്ധം ചെയ്യാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. ബി അന്നഹും ബുലിമു, അവർ അതിക്രമത്തിന് വിധേയരായത് കാരണത്താൽ. മുഅ്മിനുകൾ ബുലിമിന് വിധേയരായി, അക്രമത്തിനും അതുപോലെ എതിർപ്പിനും ശത്രുതക്കും യാതൊരു ന്യായവുമില്ലാത്ത പീഡനങ്ങൾക്കും ഇരയായി. അത് കാരണത്താൽ അവർക്ക് യുദ്ധത്തിന് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. ഇതാണ് യുദ്ധത്തിനുള്ള ഒന്നാമത്തെ അനുവാദം. ഇത് നൽകപ്പെടുന്നത് മദീനയിലെത്തിയതിനു ശേഷം, ഇസ്ലാമിക ഭരണം സ്ഥാപിക്കപ്പെട്ടതിനു ശേഷം മാത്രമല്ല, ഇത് പ്രതിരോധത്തിനു വേണ്ടി മാത്രമുള്ള അനുവാദമാണ്. ഒന്നാമത്തെ അനുവാദം പ്രതിരോധത്തിനു വേണ്ടി മാത്രമുള്ള അനുവാദം. വഇന്നല്ലാഹ അലാ നസ്റിഹിം ലഖദീർ, അല്ലാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവനാകുന്നു. അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ൻ, അവരാരാണ്, ആർക്കാണ് അള്ളാഹു യുദ്ധം ചെയ്യാൻ അനുവാദം നൽകിയത്? അവർ അവരുടെ നാടുകളിൽ നിന്ന് യാതൊരു ന്യായവുമില്ലാതെ അന്യായമായി പുറത്താക്കപ്പെട്ടു. ഇല്ല ഐ യഖൂലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം. വലൗലാ ദഫഉല്ലാഹി അന്നാസ ബഅദഹും ലിബഅദിൻ, അള്ളാഹു മനുഷ്യരിൽ ചിലരെ ചിലരെ കൊണ്ട് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹു ജനങ്ങളിൽ ചിലരെ ചിലരെ കൊണ്ട് പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ ലഹുദ്ദിമത് സവാമിഉ വബിഉ വസലവാതുൻ വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറ, ധാരാളമായി തകർക്കപ്പെടുമായിരുന്നു സവാമിഉ. സവാമിഉ എന്നാൽ സൗമഅത്ത്. പഴയ കാലത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ആ തലമുറ, പിന്നീട് അവരെ യഹൂദികളെന്ന് അറിയപ്പെട്ടു, അവരിൽ പഴച്ചവരുണ്ട്, എന്നാൽ മൂസാ നബി പഠിപ്പിച്ച ദീനിൽ ഉറച്ചു നിന്നവരുണ്ട്. അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അവരുടെ നമുക്ക് മസ്ജിദ് എന്ന പോലെ അവരുടെ സ്ഥലമാണ് സൗമഅ. ജുറൈജിൻ്റെ സംഭവത്തിൽ വ്യക്തമായി നമുക്ക് ആ ഹദീസ് കാണാം. ജുറൈജ് അള്ളാഹുനെ ഇബാദത്ത് ചെയ്ത് എവിടുന്ന ജുറൈജിൻ്റെ സൗമഅത്തിൽ, മസ്ജിദ് എന്നല്ല. മസ്ജിദ് എന്ന് പറയുക ഈ ഉമ്മത്തിലെ നമ്മുടെ ഇബാദത്തിൻ്റെ സ്ഥലത്തിനാണ് എന്ത് പറയുക, മസ്ജിദ് എന്ന് പറയാം. അവർക്ക് സൗമഅത്ത് എന്നാണ് പറയുക. വബിഅഉൻ, ബിയ എന്നാൽ അത് നസ്രാനികളുടെ ഇബാദത്തിനുള്ള സ്ഥലമാണ്. നസ്രാനികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് മുതൽ പിന്നീട് ആ ഈസാ നബിയുടെ ശരീഅത്ത് പിൻപറ്റി വന്നവർ നസ്രാനികളാണ്. അവരിൽ പഴച്ചവരെയും അല്ലാത്തവരെയും നസ്രാനികളെന്ന് മൊത്തത്തിൽ പറയും. അവരിൽ ഇസ്ലാമിൽ ഉറച്ചു നിന്നവർ മുസ്ലിങ്ങൾ തന്നെ. അവരുടെ ആരാധനാ കേന്ദ്രങ്ങളാണ് ബിയ എന്നുകൊണ്ട് പറയപ്പെടുന്നത്. വസലവാത്തും, അതും ഇങ്ങനെ തന്നെ മുൻകാലക്കാരുടെ ഇബാദത്തിൻ്റെ സ്ഥലങ്ങൾ. ഇക്കാലത്ത് അവരുടെ ഇബാദത്തിൻ്റെ സ്ഥലങ്ങൾക്കും ആ പേര് പറയപ്പെടാം, കുഴപ്പമില്ല. അതുപോലെ മസാജിദ്, മസ്ജിദുകളും. യുദ്ഖറു ഫീഹാ ഇസ്മുല്ലാഹി കസീറ, അള്ളാഹുവിൻ്റെ പേരുകൾ ധാരാളമായി സ്മരിക്കപ്പെടുന്ന ഈ ആരാധനാ കേന്ദ്രങ്ങളൊക്കെ ധാരാളമായി തകർക്കപ്പെട്ടേനെ. ഇത് ഞാൻ പറഞ്ഞതുപോലാണ് ഇവിടെ ഉള്ള ഉദ്ദേശം, പഴയ കാലക്കാരുടെ ആരാധനാ സ്ഥലങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ എന്തു പറയാത്തത്, ഏത് പറയാത്തത്, ബിംബാരാധകരുടെ ആരാധനാ കേന്ദ്രത്തെക്കുറിച്ച് ഇവിടെ പരാമർശമില്ല. ബിംബാരാധകരുടെ, വസനീയുകളുടെ ആരാധനാ കേന്ദ്രത്തെക്കുറിച്ച് പരാമർശം ഇല്ല. അപ്പോൾ അള്ളാഹു മനുഷ്യരിൽ ചിലരെ കൊണ്ട് തടുക്കും. അതിൽ ചിലപ്പോൾ ഇസ്ലാമിൽ നിന്ന് ബഹുദൂരം അകന്നവരെ, അവരുടെ അത്ര ശത്രുത ഇല്ലാത്തവരെ കൊണ്ട് അള്ളാഹു തടുക്കും. ഏതുപോലെ ഖുലിബത്തുറൂം ഫീ അദ്നൽ അർദി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ബിബിദ്ഉ സിനീൻ. സൂറത്തു റൂമിൻ്റെ അവതരണ പശ്ചാത്തലം അറിയാം. നസ്രാനികൾ പരാജയപ്പെട്ടപ്പോൾ, റോമക്കാർ പരാജയപ്പെട്ടപ്പോൾ മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടായി. കാരണം ഇസ്ലാമിൽ ബാക്കിയുള്ള കക്ഷികളെക്കാൾ ഇസ്ലാമിനോട് അടുത്തതവരാണ്. പേർഷ്യക്കാർ ജയിച്ചപ്പോൾ, എന്നാൽ അള്ളാഹു പറയുന്നത് ഇവർ ജയിക്കും. അത് അള്ളാഹു ചിലരെ കൊണ്ട് തടയലാണ്. ഷർറ് കൂടുതലുള്ള ഒരു വിഭാഗത്തെ അത്രയൊന്നും ഷർറ് ഇല്ലാത്തവരെ കൊണ്ട് തടയുക. ഇനി അത്രയും ഷർറുള്ളവരെ അള്ളാഹു യഥാർത്ഥ ഖൈറിൻ്റെ ആളെ കൊണ്ടും തടയും. അതപ്പോൾ അതാ ഖൈസറിൻ്റെ റോമാ സാമ്രാജ്യം മുസ്ലിമീങ്ങൾ കീഴടക്കി. അതാണ് പറഞ്ഞത്, അള്ളാഹു ചിലരെ കൊണ്ട് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ തകർക്കപ്പെടും. സൗമഅത്തുകൾ തകർക്കപ്പെടും, ബിയാത്തുകൾ തകർക്കപ്പെടും, അതുപോലെ മസ്ജിദുകൾ തകർക്കപ്പെടും. മാത്രമല്ല, ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുണ്ട്, ഇസ്ലാമിക യുദ്ധം നടക്കവേ തന്നെ തൻ്റെ സൗമഅത്തിൽ, തൻ്റെ ആരാധനാ കേന്ദ്രത്തിൽ യുദ്ധത്തിനെ കുറിച്ചൊന്നും അറിയാതെ അശ്രദ്ധനായി കഴിയുന്ന നസ്രാനിയോ യഹൂദിയായ ഒരു പുരോഹിതൻ ഉണ്ടെങ്കിൽ അയാൾ കൊല്ലാൻ പാടില്ല. അയാളെ പോയി കൊല്ലാൻ പാടില്ല. അയാൾ അതിൻ്റെ ആളെയല്ല. യുദ്ധവുമായുള്ള ഗൂഢാലോചനയിൽ ഒന്നും പങ്കെടുക്കാതെ അയാൾ അയാളുടെ ഇബാദത്തുമായി കടന്നു പോകുന്ന ഒരാൾ, അങ്ങനെയുള്ള ആളെ കൊല്ലാൻ പാടില്ലെന്ന് ഇസ്ലാമിൻ്റെ ഫുഖഹ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ആയത്തിൽ നിന്നും അവരതിന് തെളിവ് പിടിച്ചിട്ടുണ്ട്, സംശയമില്ല. ഇങ്ങനെ നോക്കൂ, ഈ ആയത്ത് എന്നിട്ട് അള്ളാഹു പറയുന്ന പോലെ എൻസൂർ അന്നല്ലാഹു മയൻസൂറും, അള്ളാഹു അവനെ സഹായിക്കുന്നവരെ സഹായിക്കും. ഇന്നല്ലാഹല ഖവിയുൻ അസീസ്, അള്ളാഹു ഏറെ ശക്തിയുള്ളവനും അങ്ങേയറ്റം ഇജ്ജത്തുള്ളവനുമാണ്. ഈ ആയത്തിലൂടെ അള്ളാഹു പ്രതിരോധത്തിന് വേണ്ടി ഉള്ള യുദ്ധം ഇസ്ലാമിക സമൂഹത്തിന് അനുവാദം നൽകി. ഇത് മുസ്ലിമീങ്ങൾക്ക് ശക്തിയും ശേഷിയും വന്നതിന് ശേഷമായിരുന്നു. അതിനു മുമ്പ് മുസ്ലിമീങ്ങൾ കൽപ്പിക്കപ്പെട്ടത് മക്കയിലായിരിക്കെ ശക്തിയില്ലാത്ത, ഭരണമില്ലാത്ത, സ്വാധീനമില്ലാത്ത, ആയുധമില്ലാത്ത, ഭരണമില്ലാത്ത മക്കയിൽ മുസ്ലിമീങ്ങൾ കൽപ്പിക്കപ്പെട്ടത് എന്തിനായിരുന്നു? കയ്യടക്ക് അടക്കി വെക്കാൻ, യുദ്ധം ചെയ്യാതിരിക്കാൻ, അതിനായിരുന്നു അവർ കൽപ്പിക്കപ്പെട്ടത്. ഇതാ പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൻ നിസായിൽ അള്ളാഹു പറയും 77-78 ആയത്തുകളിൽ, അലം തറ, ഓ നബിയെ താങ്കൾ കണ്ടില്ലേ, ഇലല്ലദീന ഖീല ലഹും, ഒരു കൂട്ടരോട്, അവരോട് പറയപ്പെട്ടു, കുഫു ഐദിയക്കും, നിങ്ങൾ കൈകൾ അടക്കി വെക്കുക. കൈയടക്കി വെക്കുക എന്നത് എന്താ? യുദ്ധം ചെയ്യരുത്, കയ്യേറ്റമില്ല, സായുധമായ ഇടപാട് പാടില്ല എന്ന് പറയപ്പെട്ടവരെ നോക്കൂ. അതാരാ? മുഅ്മിനുകൾ മക്കയിലുള്ള കാലത്ത്. വഖീമുസ്സല, എന്നിട്ട് എന്ത് ചെയ്യുക? നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക. ഇതാണ് മക്കയുടെ സാഹചര്യമുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള ഏത് നാട്ടിൽ ജീവിക്കണം മുസ്ലിമീങ്ങൾക്കും വേണ്ടത്. എന്താ അള്ളാഹുന്റെ കൽപ്പന? കുഫു ഐദി വെക്കും, കൈയടക്കി വെക്കുക, വഖീമുസ്സലാഹ് നിസ്കാരം നിർവഹിക്കുക, ജക്കാത്ത് കൊടുക്കുക, അള്ളാഹുവിന്റെ യഥാർത്ഥ ദീനിൽ ഉറച്ചു നിൽക്കുക. ബാക്കി ഇൻഷാഅല്ലാഹ് തനിയെ വരും. കാരണം നബിമാരുടെ ആദ്യ ദഅവത്ത് ഭരണം ഉണ്ടാക്കാനായിരുന്നില്ല. നബിമാരുടെ ഒന്നാമത്തെ ദഅവത്ത് രാജാവിനോട് താഴെറങ്ങി ഞാൻ കയറട്ടെ, ഇഖാമത്തുദ്ദീൻ, ഹുക്കൂമത്തെ ഇസ്ലാമി, ഇതായിരുന്നില്ല. മറിച്ച് തൗഹീദ് ആയിരുന്നു. ഇബാദത്ത് അല്ലാഹുക്ക് മാത്രമായിരിക്കട്ടെ, ദുആ അല്ലാഹുവിനോട് മാത്രമായിരിക്കട്ടെ, ഇതാണ്. എന്നാൽ അള്ളാഹു പറയുന്നു ഫലമ്മാ കുതിബ അലൈഹിമുൽ ഖിതാലു, പിന്നീട് അവർക്ക് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ, അഥവാ മദീനത്ത് ചെന്നിട്ട് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ ഇദാ ഫരീഖു മിൻഹും, അവരിൽ ചിലർ അതാ യഖ്ഷൗനന്നാസ കഖശ്യത്തില്ലാഹി ഔ അശദ്ദ ഖശ്യ, ജനങ്ങളെ പേടിക്കുന്നു അള്ളാഹനെ പേടിക്കും പോലെ, അല്ലെങ്കിൽ അള്ളാഹനെ പേടിക്കുന്നതിനേക്കാൾ. ഇതാർക്കുള്ള ആക്ഷേപമാണ്? മദീനയിലെത്തി യുദ്ധം നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷം അതിൽ ചെല്ലാത്ത മുനാഫിക്കുകളെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ആയത്താണ്. വഖാലു, എന്നിട്ട് അവർ പറയുന്നു, റബ്ബന ലിമ കതബ്ത അലൈനൽ ഖിതാൽ, എന്തിനാണ് റബ്ബേ ഞങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയത്? ലൗല അഖർതന ഇല അജലിൻ ഖരീബ്, ഞങ്ങൾക്ക് സമയം നീട്ടി തന്നുകൂടെ. ഖുൽ, പറയൂ നബിയെ, മതാഉ ദുനിയ ഖലീൽ, ദുനിയാവിന്റെ വിഭവം വളരെ കുറച്ചാണ്. വൽ ആഖിറത്തു ഖൈറു ലിമൻ ഇത്തഖ വല തുബ്ലമൂന ഫതീല, അല്ലാഹുവിനെ സൂക്ഷിച്ചവർക്ക് ഏറ്റവും നല്ലത് പരലോകമാണ്, അവിടെ നിങ്ങളോട് ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. ഐനമ തകൂനു യുദ്രിക്കുമുൽ മൗത് വലൗ കുന്തും ബിബുറൂജിൻ മുശയ്യദ, നിങ്ങൾ ഏത് ഭദ്രമായി കെട്ടിയ കോട്ടയിലാണെങ്കിലും മരണം നിങ്ങളുടെ വരും, യുദ്ധത്തിന് പോയാലും ഇല്ലെങ്കിൽ ഒക്കെ മരിക്കുമല്ലോ. ഈ ആയത്തുകൾ അവതരിച്ചു. ഇത് ഇതിൽ നിന്ന് വ്യക്തമാണ് മുസ്ലിമീങ്ങൾക്ക് മുമ്പ് കൽപ്പന യുദ്ധം പാടില്ല എന്ന്. അപ്പോൾ യുദ്ധം പാടില്ലാത്ത സാഹചര്യം ഇസ്ലാമിക സമൂഹത്തിനുണ്ട്. എല്ലാ കാലത്തും ചില സ്ഥലങ്ങളിൽ അങ്ങനെയായിരിക്കും, പല സ്ഥലങ്ങളിൽ പല കാലത്ത് അങ്ങനെയായിരിക്കും, നേരെ തിരിച്ചു വരുന്ന സാഹചര്യവും ഉണ്ടാകും. മക്കയിൽ ഇതാ 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബറോടെ കഴിഞ്ഞുകൂടി. ഇമാം ഹാകിം ഉദ്ധരിച്ച പ്രസിദ്ധമായ ഹദീസ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലു മറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി അമ്മാ വഅഹ്ലി, നബി അമ്മാ റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസറും കുടുംബവും പീഡിപ്പിക്കപ്പെടുന്ന, ദ്രോഹിക്കപ്പെടുന്ന അതിനടുത്തുകൂടെ നബി കടന്നുപോയി. നമുക്കറിയാം യാസർ റളിയല്ലാഹുവിൻ്റെ ഭാര്യ സുമയ്യയെ മുശ്രിക്കുകൾ അതിക്രൂരമായി കൊലപ്പെടുത്തി. യാസർ റളിയല്ലാഹുവിനെ കൊലപ്പെടുത്തി. അമ്മാറിന്റെ ശരീരത്തിന് വലിയ പരിക്കുകൾ ഉണ്ടായിരുന്നു. ഈ സഹാബിയുടെ കുടുംബത്തിനരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയി. വഹും യുഅദ്ദമൂൻ, നബി കടന്നുപോകുമ്പോൾ അവരെന്താണ്, അവരെ മുശ്രിക്കുകൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്രൂരമായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിന്റെ പേരിൽ? സ്വത്ത് ഇറക്കുകയാണോ? ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേര്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞതിന്റെ പേര്. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ എന്താ, സബ്റൻ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന, യാസർ കുടുംബമേ ക്ഷമിക്കുക, സ്വർഗത്തിൽ കാണാം. നമുക്ക് വാഗ്ദാനം നൽകപ്പെട്ട സ്ഥലം എവിടെയാണ്? സ്വർഗമാണ്. ഇതാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണവും അധികാരവും ഇല്ലാത്ത സ്ഥലങ്ങളിൽ, രാജ്യങ്ങളിൽ, കാലഘട്ടങ്ങളിൽ ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചു. ഇതിനെതിരിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ അവർ ബിദഅത്തിൻ്റെ കക്ഷികളാണെന്ന് മനസ്സിലാക്കുക. കാരണം അത് മുസ്ലിമീങ്ങളെ കൊലക്കോട് കൊടുക്കലാണ്. അതിൻ്റെ ദുരന്തം ആരാണ് അനുഭവിക്കുക? ശക്തിയില്ലാത്ത, ഭരണമില്ലാത്ത, എതിരാളി സർവായുധ സജ്ജരായി നിൽക്കുന്ന സ്ഥലത്ത് ഇതുപോലുള്ള കാര്യം ചെയ്താൽ, അവർക്കെതിരിൽ ആയുധം എടുത്തു തിരിഞ്ഞാൽ, അത് ആദ്യം അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്ന മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അത് വിരോധിച്ചിരിക്കുന്നു. ഈ കാലഘട്ടത്തിന് ശേഷം മുസ്ലിമീങ്ങൾ മദീനയിലെത്തിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം എന്തിന് അനുവാദം കിട്ടി? പ്രതിരോധത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ അധികാരം കിട്ടി. അതാണ് നേരത്തെ ഓതിയ ആയത്ത് സൂറത്തുൽ ബഖറയിലെ 190-ാമത്തെ ആയത്തും ഇതാണ്. അല്ലാഹു പറഞ്ഞു, വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅതദീൻ, വഖാതിലു നിങ്ങൾ യുദ്ധം ചെയ്യുക, ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിൽ, ആരോട്? അല്ലദീന യുഖാതിലൂനകും നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട്. വലാ തഅതദു അതിക്രമം പ്രവർത്തിക്കരുത്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅതദീൻ, അള്ളാഹു അതിക്രമകാരികളെ ഇഷ്ടപ്പെടുന്നില്ല. അഥവാ യുദ്ധത്തിൽ ഇസ്ലാം നിർദ്ദേശിച്ച ഒരുപാട് നിയമങ്ങളും മര്യാദകളും ഇടപാടുകളും ഒക്കെ ഉണ്ട്, അത് പാലിക്കണം. അത് പാലിക്കാതിരിക്കലാണ് യജ്ദ, യുദ്ധത്തിലെ അതിരുവിടൽ, അതിക്രമം. അങ്ങനെ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇതാണ് ജിഹാദു ദഫ, പ്രതിരോധത്തിന് വേണ്ടിയുള്ള യുദ്ധം, അല്ലെങ്കിൽ ഖിതാലു ദഫ, പ്രതിരോധത്തിന് വേണ്ടിയുള്ള യുദ്ധം. ഇത് ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം മുസ്ലിമീങ്ങളോട് കൽപ്പിച്ചത്. എന്നാൽ ഇതിനുശേഷം മുഅ്മിനുകൾ വീണ്ടും ശക്തി പ്രാപിക്കുകയും അവർക്ക് നല്ല ശേഷി ഉണ്ടാവുകയും ചെയ്തപ്പോൾ അള്ളാഹു അവരോട് ജിഹാദു തലബ് കൽപ്പിച്ചു, അതായത് അങ്ങോട്ട് ചെന്നുള്ള യുദ്ധം കൽപ്പിച്ചു. അതാണ് ഈ ഹദീസിൽ നമ്മൾ വായിച്ചത്. നമ്മളിപ്പോൾ വായിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, وأن محمد رسول الله ويقيم الصلاة ويؤتي الزكاة فإذا فعلوا ذلك عصموا مني دماءهم وأموالهم إلا بحق الإسلام وحسابهم على الله تعالى وعلى الله عز وجل صلى الله عليه وسلم يبرنا حديث إذن سهودرن قال إذن ما ഈ പറയപ്പെട്ട യുദ്ധത്തിന് ഭരണാധികാരിയും അധികാരവും ശക്തിയുമെല്ലാം അത് ഉണ്ടായാലേ യുദ്ധം പാടുള്ളൂ എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിലൂടെ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിലൂടെ വ്യക്തമാണ്. ലേശം ബുദ്ധി കൊടുത്താൽ ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അതിന് പരിശുദ്ധ ഖുർആനിൽ വേറെയും തെളിവ് കാണാം. നോക്കൂ, സൂറത്തുൽ ബഖറയിൽ 246-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അലം തറ ഇലൽ മലഇ മിൻ ബനി ഇസ്രായീൽ മിൻ ബഅദി മൂസ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം പിന്നീട് വന്ന ബനു ഇസ്രായീലിലെ ഒരു വിഭാഗത്തെ നീ കണ്ടില്ലേ? ഇത് കാലു, അവർ പറഞ്ഞ സന്ദർഭം, ലി നബി ഇല്ലഹും, അവരുടെ നബിയോട്, അവരുടെ ഒരു നബിയോട്, ഷബ്വേൽ എന്നു പേരുള്ള നബി ആയിരുന്നു അത് എന്നാണ് തഫ്സീറുകളിൽ കാണുന്നത്. ആ നബിയോട് അവർ പറഞ്ഞു, ഇബ്അസ് ലനാ മലികൻ നുഖാത്തിൽ ഫീ സബീലില്ലാ. നോക്കൂ, അള്ളാഹു പറയുന്നത് എന്താണ്? അവർ നബിയോട് പറഞ്ഞത്, ഞങ്ങൾക്കൊരു രാജാവിനെ ഏർപ്പെടുത്തി തരൂ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി. ഞങ്ങൾക്കെന്തില്ല, ഒരു ഭരണാധികാരിയില്ല. എന്തിനാണ് അവർ പറയുന്നത്? അങ്ങനെ തരത് വേണം, എന്നാലേ എന്തുള്ളൂ, യുദ്ധമുള്ളൂ. എന്നിട്ട് ശേഷമുള്ള ആയത്തിൽ കാണാം, പിന്നീട് അതിന് ശേഷമുള്ള കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല. ശേഷം അള്ളാഹു പറയുന്നു, വഖാല ലഹും നബിയുഹും, അവരുടെ നബി അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും താലൂത മലിക, അള്ളാഹു ദാ താലൂത്തിനെ നിങ്ങളുടെ രാജാവാക്കിയിരിക്കുന്നു. എന്നിട്ട് താലൂത്തിൻ്റെ പിന്നാലെ താലൂത്തിൻ്റെ നേതൃത്വത്തിൽ അവർ യുദ്ധം ചെയ്തു. ആ സൈന്യത്തിലെ ഒരു സൈന്യാധിപനായിരുന്നു ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. ദാവൂദാണ് അവരുടെ എതിരാളികളുടെ നേതാവായ ജാലൂത്തിനെ കൊലപ്പെടുത്തിയത്. പിന്നീട് താലൂത്ത് തഫ്സീറുകൾ കാണാം, താലൂത്ത് തൻ്റെ സാമ്രാജ്യം, തൻ്റെ മകളെ ജാലൂത്ത് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം ചെയ്തു കൊടുത്തു, പിന്നീടുള്ള ഭരണാധികാരിയാക്കി എന്നെല്ലാം കാണാം. അങ്ങനെയാണ് ദാവൂദിൻ്റെ ബി രാജാവാകുന്നത്. ഇതുപോലെ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അധികാരമില്ലാതെ, ഭരണമില്ലാതെ യുദ്ധമില്ല എന്നതിന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് വേറെയും തെളിവുകൾ കാണാം. നബിമാരുടെ ചരിത്രം നോക്കൂ, നബിമാരുടെ ചരിത്രങ്ങൾ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ഹൂദ അലൈഹി സ്വലാത്തു, ഈ പറയപ്പെട്ട നബിമാരുടെ സംസാരങ്ങളിൽ എവിടെ നമ്മൾ എന്ത് കാണൂല, യുദ്ധമോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ കാണുന്നില്ല. ദഅവത്ത് മാത്രമാണ്. മാത്രമല്ല, അവർ പീഡിപ്പിക്കപ്പെടുന്നു, അവർ എറിഞ്ഞോടിക്കുമെന്ന് പറയും, അപ്പോഴൊന്നും അവരെന്ത് പറയുന്നില്ല, നമുക്ക് നോക്കാം എന്നല്ല പറയുന്നത്. നിങ്ങൾ വേണ്ടത് ചെയ്തോ, ഞാൻ അള്ളാഹുൽ തൗക്കിലാക്കിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. തിരിച്ചടിയില്ല. എന്നാൽ യുദ്ധം നമുക്ക് കാണാം. എങ്ങനത്തെ നബിമാരുടെ ചരിത്രത്തിൽ? രാജാക്കന്മാർ കൂടിയായ നബിമാരുടെ ചരിത്രത്തിൽ. ഉദാഹരണം സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. അവർ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഹുദ്ഹുദ് പക്ഷി വന്ന് പറഞ്ഞു കൊടുക്കുന്നു, അതാ ജിഇതുക മിൻ സബഇൻ ബിനബഇ അഖീ, ഞാൻ സബ എന്ന രാജ്യത്തിൽ നിന്ന് ഒരു നബഉമായിട്ടാണ് വന്നിരിക്കുന്നത്, സബയിലെ ഒരു വിവരമായി. അവിടെ ഒരു പെണ്ണാണ് ഭരണാധികാരി, അവളും അവളുടെ ആളുകളും സൂര്യന് സുജൂത് ചെയ്യുന്നു. അല്ല, യസ്ജുദൂനില്ല, അള്ളാഹുക്കല്ലേ സുജൂത് ചെയ്യേണ്ടത്? ആരാ ചോദിക്കുന്നത്? പക്ഷിയാണ്. ഈ ജന്തുവിന് മുശ്രിക്കിനേക്കാൾ ബുദ്ധിയുണ്ട്. എന്നിട്ട് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം കത്തയക്കുന്നു. എന്താ സുലൈമാൻ ഇവിടെ കത്ത്? ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാ തഅലു അലയ്യ വ അതൂനി മുസ്ലിം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുലൈമാന്റെ കത്താണ്. നിങ്ങൾ എൻ്റെ മേൽ വലിയ ആളുകളാകാൻ വരരുത്, മുസ്ലിമീങ്ങളായി ഇങ്ങോട്ട് വന്നോ. കൽപ്പനയാണ്, അത് ജിഹാദ് തലബാണ്. കാരണം ഇതാരാ? ഭരണാധികാരിയാണ്, ഇത് ഭരണാധികാരിയാണ്. എന്നിട്ട് അവർ എന്ത് ചെയ്തു? അവർ യുദ്ധത്തിൽ നിന്നില്ല. ആ സ്ത്രീ, അവർ സമ്മാനങ്ങൾ കൊടുത്തു, വലിയ സമ്മാനങ്ങളാണ്. എന്നാൽ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് അത് ഒന്നുമല്ല, അള്ളാഹു എനിക്ക് തന്നതിനേക്കാളും വലുതാണ്. എന്നിട്ട് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൊണ്ടുവന്ന ദൂതനോട് സുലൈമാൻ നബി പറയുകയാണ്, ഇർജി ഇലൈഹിം, നീ അവരിലേക്ക് തന്നെ തിരിച്ചു പോവുക. ഫലനതിയന്നഹും, നാം ഇതാ അവരുടെ അടുത്തേക്ക് പോകാൻ പോകുന്നു, ബിജുനൂദിൻ, ഒരു സൈന്യവുമായി, ലാ ഖിബല ലഹും ബിഹാ, ഒരിക്കലും അവർക്ക് നേരിടാൻ പറ്റാത്ത സൈന്യവുമായി. വലനുഖ്രിജന്നഹും മിൻഹാ അദില്ലതം വഹും സാഗിരീൻ, അവരെ നിന്ദന്മാരായി നാം ആ നാട്ടിൽ നിന്ന് പുറത്താക്കും. ആരാ പറയുന്നത്? സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. കാരണം ആരാ? ഭരണാധികാരി, അധികാരവും ശക്തിയുമുള്ള ആളാണ് അലൈഹി സ്വലാത്തു വസ്സലാം. അതുപോലെ നമുക്ക് സൂറത്തുൽ കഹ്ഫിൽ ദുൽഖർനൈൻ എന്നു പേരുള്ള ഭരണാധികാരി, അള്ളാഹു അദ്ദേഹത്തോട് പറയുന്നത് എന്താണ്? ഇമ്മാ അൻ തുഅദ്ദിബ വ ഇമ്മാ അൻ തത്തഖിദ ഫീഹിം ഹുസ്ന, നിനക്ക് വേണമെങ്കിൽ ആളുകളെ ശിക്ഷിക്കാം, അല്ലെങ്കിൽ അവരോട് നല്ലത് പെരുമാറാം. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ, നാം അക്രമികളോട് നാം അവരെ ശിക്ഷിക്കും, അല്ലാത്തവരോട് നാം നല്ലവർക്ക് പെരുമാറും. അപ്പൊ ശിക്ഷിക്കാൻ, ശിക്ഷാവിധികൾ നടപ്പിലാക്കാൻ അള്ളാഹു പറഞ്ഞു. കാരണം എന്താ? അദ്ദേഹം ഭരണാധികാരിയായിരുന്നു എന്നതുകൊണ്ട്. സഹോദരങ്ങളെ, ഇത് ലോകത്തുള്ള സകല ഭീകരവാദ കക്ഷികളുടെയും മുനയൊടിക്കുന്ന ഇസ്ലാമിൻ്റെ വ്യക്തമായ തെളിവാണ്. എല്ലാ ഭീകര കക്ഷികളും, ഇനി ഭീകരത ഇല്ലെങ്കിലും അതിൻ്റെ വാലുകളായി പ്രവർത്തിക്കുന്ന ഗൂഢസംഘങ്ങളും ബൈഅത്ത് വാങ്ങുന്ന ചില ഫ്രണ്ടുകളുമൊക്കെ ഈ വാദത്തിൽ ഒക്കെ തകർന്നു. അതുകൊണ്ടാണ് അടുത്ത കാലത്ത് വന്ന മുസ്ലിമീങ്ങൾക്ക് വലിയ ദ്രോഹമുണ്ടാക്കിയ ദാഇഷ് എന്ന IS എന്ന ഭീകരകക്ഷി, ഖബ്ബഹഹുമുല്ലാഹ് വദമ്മറഹുമുല്ലാഹ് ഖാതലഹുമുല്ലാഹ്, അവർ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഖിലാഫത്ത് വാദവുമായിട്ട് വന്നത്. നിങ്ങളല്ലേ ഭരണാധികാരി ഇല്ല എന്ന് പറഞ്ഞത്? ഇതാ ഭരണാധികാരി വന്നിരിക്കുന്നു. ഒരാൾ വന്നിട്ട് അയാൾ, ഞാൻ നാളെ മുതൽ നിങ്ങൾ ഭരണാധികാരി എന്ന് പറഞ്ഞു. കുനിയത്ത് അബൂബക്കർ നിട്ടത് കൊണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പണ്ട് പറഞ്ഞ ഖുത്ബയുടെ ഒരു ഭാഗവും അയാൾ മൂസിലിലെ മസ്ജിദിൽ മിമ്പർമ കയറിയിട്ട് പറഞ്ഞു, ബുല്ലീത്തു അലൈക്കും വലസ്തു ബിഖൈരിക്കും, ഞാൻ നിങ്ങൾക്ക് മേൽ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, എന്നാൽ ഞാൻ നിങ്ങളിൽ ഏറ്റവും ഖൈറായ ആളൊന്നുമല്ല. ഇത് പണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഈ അബൂബക്കർ ഇത് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് അബ്ദുൽ മഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫളഹുല്ലാഹ്, സലഫികളുടെ നേതാവ്, ഈ പറയപ്പെട്ട ഉലമാക്കളാണ്, അല്ലാതെ ഈ ജാതി ഖവാരിജുകളല്ല. അദ്ദേഹം പറഞ്ഞു, ഓൻ പറഞ്ഞത് ശരിയാണ്, ഉല്ലി ത്വാലയ്ക്കും വലസ്തു ബിഖൈരിക്കും, ഞാൻ നിങ്ങൾക്ക് മേൽ അധികാരം കിട്ടിയിരിക്കും, ഞാൻ നിങ്ങളിൽ ഏറ്റവും ഖൈറായ ആളൊന്നുമല്ല. ഓൻ ആ കൂട്ടത്തിൽ ഏറ്റവും ഷർറായ ആളാണ്, ആ കൂട്ടത്തിൽ ഏറ്റവും ഷർറായവനാണ്, ഖൈറായവനല്ല. അപ്പൊ ഇത് കള്ള ഖിലാഫത്താണ്. ഒരിക്കലും ഇസ്ലാമിക ഭരണകൂടമോ ഖിലാഫത്തോ ഇങ്ങനെയല്ല. നോക്കൂ, അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്, ദുനിയാവിൽ ആരെങ്കിലും അതൊരു രാജ്യമായോ അതിനൊരു ഭരണാധികാരിയായോ അംഗീകരിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ദുനിയാവിലെ ബാക്കി ഏതെങ്കിലും രാജ്യങ്ങളെയോ ഭരണാധികാരിയെയോ അവരംഗീകരിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇതൊരിക്കലും ഇസ്ലാമിൻ്റെ രീതിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഭരണാധികാരിയാണ്. ബാക്കിയുള്ള ഭരണാധികാരികൾക്ക്, മുസ്ലിമീങ്ങളല്ലാത്തവർക്കും അറിയാം ആരാണ് മദീനത്തെ ഭരണാധികാരി. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ. പുറത്തുള്ള ഭരണാധികാരികളോട്, ഭരണാധികാരികൾ തമ്മിലുള്ള ഇടപാടാണ് നബി നടത്തിയത്, മാന്യമായ ഇടപാട്. സന്ദേശവാഹകരെ അങ്ങോട്ടേക്കും ഇങ്ങോട്ട് അയക്കും, സ്വീകരിക്കും, അങ്ങോട്ടേക്ക് കച്ചവടക്കാരങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും, അവരുമായുള്ള ഇടപാടുകൾ, കത്തിടപാടുകൾ, കച്ചവടം, ഇതെല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. നോക്കൂ, ഇന്ന് ബാക്കിയുള്ള രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങളാകട്ടെ, കുഫ്ഫാറുകളുടെ രാജ്യങ്ങളാകട്ടെ, അവർ പരസ്പരം കടന്നു പോകുന്ന ഈ ധാരണ, ഇത് ഇസ്ലാമിലെ ധാരണയാണ്. ചില ജാഹിലുകളെ വിചാരിച്ചൊന്നും ഇസ്ലാമിൽ പറഞ്ഞല്ല എന്നാണ്. ഈ കൗമിൻ്റെ വാദം എന്താ? ഈ തീവ്രവാദ ഭീകര കക്ഷികളെക്കുറിച്ച് ഒരു ദർശനം പോരാ, ഒരുപാട് ഇവരെ വാക്കുകൾ നമുക്ക് പറയാനുണ്ട്. ഒന്ന് ഉദാഹരണത്തിന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ദുനിയാവുള്ള ഒരു രാജ്യത്തെയും ഈ കൗമ അംഗീകരിക്കുകയില്ല, ഒരു ഭരണത്തെയും. ഇത് ഇസ്ലാമിൻ്റെ രീതിയാണോ? ഒരിക്കലുമല്ല. ദീനിൻ്റെ മസ്ലഹത്തുകൾക്ക് യോജിക്കുന്നതല്ല, ദുനിയാവിൻ്റെ ഒരു മസ്ലഹത്തിന് യോജിക്കുന്നതല്ല. കാരണം നോക്ക് സഹോദരങ്ങളെ, ഇവിടെ സൗദി അറേബ്യ എന്ന നാടുമായി ഇന്ത്യ എന്ന രാജ്യത്തിന്, അത് രണ്ടും പരസ്പരം ഒരു ഓരോ രാജ്യമായി അവർ അംഗീകരിക്കുന്നു, നയതന്ത്ര ബന്ധം പുലർത്തുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ എംബസി ഉണ്ട്, ഇവിടെ എംബസി ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട നയതന്ത്ര ഉദ്യോഗസ്ഥരുണ്ട്. ഇതില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇതൊന്നും പാടില്ല എന്നാണ് ഈ കൗമിൻ്റെ വാദം. ഇതില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് അങ്ങോട്ട് പോകണം, പോകാൻ കഴിയുമോ? ഇവിടുത്തെ ഫ്ലൈറ്റ് അവിടെ പോയി ഇറങ്ങാൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങോട്ടേക്ക് ടിക്കറ്റ് കിട്ടുമോ? വിസ കിട്ടുമോ? പോകട്ടെ, ഏറ്റവും ചുരുങ്ങിയത് അങ്ങോട്ടേക്ക് ഒരു കത്തേക്കാൻ പറ്റുമോ? ഒരു ഫോൺ കോൾ ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ബന്ധമില്ല, ഇതെല്ലാം മുറിയും. ഒരു ബന്ധവും പാടില്ലെന്നാണോ? ഇതെല്ലാം മുറിയും, സംശയമില്ല. ഇത് ദീനിന്റെ മസ്ലഹത്തിന് യോജിക്കാത്തതാണ്, ദുനിയാവിന്റെ മസ്ലഹത്തിന് യോജിക്കാത്തതാണ്, പരസ്പരം അംഗീകരിക്കാതിരിക്കാനല്ല. അത് ദീനിലുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു പേർക്കും മസ്ലഹത്താകുന്ന കാര്യങ്ങളിൽ യോജിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് മുസ്ലിം രാജ്യങ്ങൾ ഇന്ന് ഐക്യരാഷ്ട്രസഭ എന്ന ഒരുപാട് രാജ്യങ്ങളുടെ ഒരു പൊതുകേന്ദ്രവുമായി മുസ്ലിമുകൾ സഹകരിക്കുന്നത്. ഈ കൗമ പറയുന്ന താഗൂത്ത് വളരെ അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് വേഗം പൊള്ളുന്ന വാക്കുകൾ ഐക്യരാഷ്ട്ര സഭയെക്കുറിച്ച് പറയും. അതെന്തിനാ? നല്ലതിന് വേണ്ടിയിട്ടല്ല, മുസ്ലിം രാജ്യങ്ങളെ കാപ്പറാക്കാൻ വേണ്ടിയിട്ടാണ്. സഹോദര, അവർ ഇസ്ലാമിന് വിരുദ്ധമായി പറയുന്ന നിയമങ്ങൾ, സോ മനസാലെ, അള്ളാഹിന്റെ നിയമത്തെക്കാൾ നല്ലതാണ് യു എന്നിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞ് വിശ്വസിച്ചാലല്ലാതെ ഒരു മുസ്ലിം കാപ്പറാവില്ല. അങ്ങനെ അയാൾക്ക് തോന്നിയാൽ തന്നെ അയാൾക്ക് തെളിവെത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ടാണോ മുസ്ലിമീങ്ങളായ ഭരണാധികാരികളും രാജ്യങ്ങളും എന്തടിസ്ഥാനത്തിലാണ് എന്ന് സ്വീകരിച്ചത് ഇവനെങ്ങനെ അറിയാം? മാത്രമല്ല, എത്രയോ പ്രമേയങ്ങൾ യു എന്നിൽ സൗദിക്കെതിരെ വന്നിട്ടുണ്ട്. എന്തിനാ? പല നിർദ്ദേശങ്ങളും അവർ പാലിക്കാത്തതുകൊണ്ട്, പല കരാറുകളും അവർ പാലിക്കാത്തതുകൊണ്ട്. എന്താണ്? അവരുടെ ചില നിർദ്ദേശങ്ങൾ അവർ അംഗീകരിച്ചിട്ടില്ല ഇതുവരെ. ഉദാഹരണത്തിന്, ഏത് മതക്കാർക്കും പരസ്പരം വിവാഹം ചെയ്യാൻ അനുവാദം വേണം, അവരൊക്കെ സ്വാതന്ത്ര്യം വേണം, അവർക്കൊക്കെ ആരാധനാലയങ്ങൾ നിർമ്മിക്കാൻ സ്വാതന്ത്ര്യം, ഇങ്ങനത്തെ പലതും അംഗീകരിച്ചിട്ടില്ല. പലതും അംഗീകരിക്കുന്നത് പരസ്പരമുള്ള മസ്ലഹത്തിന് വേണ്ടിയിട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മസ്ലഹത്തുകൾക്കും പല നന്മകൾക്കും വേണ്ടിയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്ത മുശ്രിക്കുകളുമായി കരാറുണ്ടാക്കിയിട്ടുണ്ട്, കടുത്ത മുശ്രിക്കുകളുമായി സമാധാന സന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും സഹോദരങ്ങളെ ഒറ്റയടിക്ക് ആളുകൾ ഇങ്ങനെ പറഞ്ഞ് മുസ്ലിം രാജ്യങ്ങളെ ഉറപ്പിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഈ ഖൗമിന്റെ ഈ പറയപ്പെട്ട ഖിലാഫത്ത് നോക്കൂ, ദുനിയാവിലെ ഒരാളും ആ ഖിലാഫത്ത് അംഗീകരിച്ചിട്ടില്ല, ഒരു അംഗീകൃത രാജ്യവും അംഗീകരിച്ചിട്ടില്ല. ഇവരാകട്ടെ ദുനിയാവിലെ ഒരു രാജ്യത്തിന് അംഗീകരിക്കുന്നില്ല. എത്രത്തോളം മക്കയും മദീനയും വരെ കുഫറിന്റെ സ്ഥലങ്ങളാണ്, നമ്മുടെ അടുത്തേക്ക് ഹിജറ വരണം. പച്ചക്ക് ഐഎസിനേക്കാൾ വീര്യം കുറഞ്ഞ ഭീകരവാദി എഴുതി വെച്ചിട്ടുണ്ട്. അൽ ഖിസ്സത്തുൽ കാമിലത്തുൽ ഖവാരിജ് അസ്സിന്ന, ഈ കിതാബ് ഇബ്രാഹിം ഇബ്നു സാലിഹ് അൽ മുഹൈമീൻ എന്ന സൗദി അറേബ്യയിലെ ഒരു ശേഖ എഴുതിയിട്ടുള്ളതാണ്. 2000 ഖവാരിജികളുടെ കിതാബുകളും ലേഖനങ്ങളൊക്കെ പരിശോധിച്ചിട്ട് എഴുതിയതാണ്. ഇതിൻ്റെ തുടക്കത്തിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, ഈ പുസ്തകം വായിച്ചാൽ അവരുടെ കിതാബിൽ നിന്ന്, അവരുടെ ലേഖനങ്ങളിൽ നിന്ന് ഇത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂന്നേ മൂന്ന് വഴിയേ ഉള്ളൂ ഒരാൾക്ക്. ഒന്നുകിൽ എന്താണ് ഈ ഇതിൽ പറഞ്ഞ രേഖകളൊക്കെ തെറ്റാണെന്ന് പറയാം, ഇതൊന്നും ഉള്ളതല്ല, പറയാൻ കഴിയില്ല, കൃത്യമായ രേഖയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഖൗമ ഖവാരിജുകളാണെന്ന് സമ്മതിക്കുക, ഐ എസും അതുപോലത്തെ വീര്യം കുറഞ്ഞ സകലതും, ഇഖ്വാൻ മുസ്ലിമുനാകട്ടെ ഏതാകട്ടെ വീര്യം കുറഞ്ഞത് കൂടിയതൊക്കെ. അല്ലെങ്കിൽ മൂന്നാമതൊരു വഴിയേ ഉള്ളൂ, ഞാനും അതാന്ന് പറയാം, ഞാനും അവരുടെ കൂട്ടത്തിലാണ്. ഇതല്ലാതെ വേറൊരു വഴിയില്ല. അത്രയും കൃത്യമായി സലഫികൾ ഈ പറയപ്പെട്ട ഖൗമിനെ മറുപടി എഴുതിയിട്ടുണ്ട്. അല്ല, സലഫികളെ എഴുതിയിട്ടുള്ളൂ, വേറെ ഒരാൾക്ക് കയ്യൂലിത്, വേറെ ആളുകൾക്ക് ഇത് കഴിയുകയില്ല. കാരണം നമ്മൾ ദലീലിൻ്റെ തെളിവിൻ്റെ ആളുകളാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു ഓം ഭീകരവാദി ഓം ഭീകരവാദി, നമ്മളതല്ല എന്ന് പറയുന്നവരല്ല, നമ്മളതിൻ്റെ അടിവേര് മുറിക്കുന്നവരാണ്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി വ തൗഫീഖ്, അങ്ങനെ ആളുകളായി ഇന്ന് രക്ഷപ്പെടുള്ളൂ. ആളുകൾ ഭീകരവാദത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്താണ് അവരുടെ ഉസൂലുകൾ, അവരുടെ ന്യായങ്ങൾ എത്രമാത്രം പൊള്ളയായ വാദങ്ങളാണ്. എന്നാൽ ഇസ്ലാമിലെ യുദ്ധം ഇങ്ങനെയാണ്, ഇവരുടെ യുദ്ധം ഇതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞതുപോലെ, അൽ ജിഹാദുൽ ബിദഅി, ബിദഅത്തിൻ്റെ ജിഹാദാണ് ഖവാരിജികളുടെ ജിഹാദ്, നേരായ ജിഹാദല്ല. ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ വാക്കാണ്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ് അദ്ദേഹത്തിൻ്റെ വാക്കാണ്. അപ്പം ഇതാണ് ഭീകരതയെ മുസ്ലിം ചെറുപ്പക്കാർ അതിൽ പെടാതിരിക്കാനുള്ള വഴി സഹോദരങ്ങളെ, ഇതാണ്. ഇനി ഇതാ ഈ യുദ്ധമാകട്ടെ, ഇതെന്തിനാണ് ഇങ്ങനെ അള്ളാഹു ഏർപ്പെടുത്തിയത്? ഞാൻ പറഞ്ഞു, പ്രതിരോധത്തിന് വേണ്ടി അല്ലാതെ അതിനുശേഷം മുസ്ലിമീങ്ങൾക്ക് ശക്തി ഉണ്ടായാൽ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തതുപോലെ, സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതുപോലെ ഉള്ള യുദ്ധമുണ്ട്. അത് എന്താണ്? അത് ശരിയാകുമോ? അതൊരു നീതിയാണോ? അത് ആളുകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കലല്ലേ എന്നൊക്കെ ചോദ്യം ഉണ്ടായേക്കാം. പക്ഷേ അങ്ങനെയല്ല, കാരണം അതിന് മഹത്തായ ഹിക്മത്തുകൾ അതിൻ്റെ പിന്നിലുണ്ട്. കാരണം ഇത് ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് മോചിപ്പിക്കാനാണ്. അള്ളാഹുവിൻ്റെ നിയമമാണ്, അവൻ നമുക്ക് പഠിപ്പിച്ച ജീവിത മാർഗമാണ് ഇസ്ലാം. അതിലേക്ക് ജനങ്ങളെ എത്തിക്കാനുള്ള വഴിയാണ് ഇത്. ദാവത്തിനുള്ള തടസ്സങ്ങൾ നീക്കലാണെന്ത് ഇസ്ലാമിലെ യുദ്ധം എന്നത്. അതുപോലെ പടപ്പുകളുടെ അടിമത്തത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടിമകളാക്കി അവരെ മാറ്റാനുള്ളതാണ് ഈ ഇസ്ലാമിലെ യുദ്ധം. അതാണ് അള്ളാഹു സൂറത്തുൽ അൻഫാലിൽ പറഞ്ഞത്, വഖാതിലൂഹും, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക, ഹത്താ ലാ തകൂന ഫിത്ന, ഫിത്ന ഇല്ലാതിരിക്കുവോളം, വയക്കൂന ദീനു കുല്ലുഹു ലില്ലാ, ദീൻ മുഴുവൻ അള്ളാഹുവിനാകുന്നത് വരേക്കും. ഫൈനിൻതഹു, അവർ അവസാനിപ്പിച്ചാൽ, ഫൈനല്ലാഹു ബിമാ യഅമലൂന ബസീർ, അവർ ചെയ്യുന്നതിനെക്കുറിച്ച് അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. സൂറത്തു തൗബയിൽ രണ്ട് സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു, അവർ യുദ്ധം നിർത്തിയാൽ, അതുപോലെ അവർ വിശ്വസിച്ചാൽ, നിസ്കാരം നിറവേറ്റിയാൽ, സക്കാത്ത് കൊടുത്താൽ, ഫഹല്ലു സബീലോ, അവരെ വിടുക. മറ്റൊരായത്തിൽ പറഞ്ഞു, അവർ അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിച്ചാൽ, നിസ്കരിച്ചാൽ, സക്കാത്ത് കൊടുത്താൽ, ഫൈഹ്വാനുക്കും ഫിദ്ദീൻ, അവർ ദീനിൽ നിങ്ങളുടെ സഹോദരങ്ങളാണ്. വേറെ ഏതെങ്കിലും സങ്കുചിതത്വത്തിന് വേണ്ടി, നിറത്തിൻ്റെ പേരിലോ, മനുഷ്യർ കെട്ടിയുണ്ടാക്കിയ അതിർത്തികളുടെ പേരിലോ, ഒന്നിനുമല്ല ഇസ്ലാമിൻ്റെ യുദ്ധം, മറിച്ച് ഹഖ്തിന് വേണ്ടി മാത്രം. ഈ ആയത്തിനെ കുറിച്ച് ഞാനിപ്പോൾ ഈ ആയത്തിനെ കുറിച്ച് ഇബ്നു ജരീർ അത്തബരി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തിൻ്റെ അർത്ഥം എന്താണ്? ഫഖാതിലൂഹും, മുസ്ലിം ഉമ്മത്ത് അവരോട് യുദ്ധം ചെയ്യുക, ഹത്താലയക്കുന്ന ഷിർക്കുൻ, ഷിർക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി, ഷിർക്ക് ഇല്ലാതാകുന്നതുവരെ. അപ്പോൾ ഫിത്ന എന്നതിന് ഷിർക്കെന്ന അർത്ഥം മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള അർത്ഥമാണ്. കേരളത്തിലെ വളരെ തൗഹീദിന് വേണ്ടി വലിയ മഹത്തായ സേവനങ്ങൾ ചെയ്ത ചില വലിയ ഫദ്ലുള്ള ചില പണ്ഡിതന്മാർ ഷിർക്കിനെ, ഫിത്നക്ക് ഷിർക്കെന്ന് അർത്ഥം പറഞ്ഞ് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ശരിയല്ല, അത് തെറ്റാണ്. തൗഹീദിന് വലിയ സേവനങ്ങൾ ചെയ്തിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, ഒരു ഒരു ദാഇയായ ചിലർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് തെറ്റാണ്. അബദ്ധങ്ങൾ ആർക്കും സംഭവിക്കുമല്ലോ, കാരണം മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള അർത്ഥമാണ്. ഇബ്നു ജരീർ അത്തബരി റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്, ഫിത്ന എന്നാൽ ഷിർക്കാണ്, ഷിർക്ക് ഇല്ലാതാകും വരെ അവരോട് ഖിതാല് ചെയ്യുക എന്നാണ്. വല യുഅബദു ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ഇല്ലാതിരിക്കുവോളം. കാരണം ജനങ്ങളെ, ആളുകൾ, പടപ്പുകളുടെ അബ്ദാകുന്നതിൽ നിന്ന് അള്ളാഹുവിൻ്റെ അബ്ദാക്കുക. വഹ്ദഹു ലാ ശരീകല, അവനല്ലാതെ ഒരു പങ്കാളിയും ഇല്ലാത്ത നിലക്ക്. ഫയർതഫിഉൽ ബലാഉ അന ഇബാദില്ല, അപ്പോൾ പരീക്ഷണങ്ങളും മുസീബത്തുകളും ജനങ്ങളിൽ നിന്ന് എടുത്തു നീക്കപ്പെടും. തൗഹീദ് സ്ഥാപിക്കപ്പെട്ടാൽ, മിനൽ അർദ്, ഭൂമിയിൽ നിന്ന്. വഹുൽ ഫിത്നത്തു, അതാണ് ഫിത്ന, ശിർക്ക് കൊണ്ട് ഉണ്ടാകുന്ന കുഴപ്പമാണ് ഫിത്ന. വയക്കൂൻ അദ്ദീനു കുല്ലുഹു ലില്ലാ, ദീൻ മുഴുവൻ അള്ളാഹുവിന് ആകുന്നത് വരേക്കും. ഹത്താ തകൂന അത്താഅത്തു വൽ ഇബാദത്തു കുല്ലുഹ ഖാലിസത്തു ദൂന ഗൈരിഹ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും അവനനുസരിക്കുകയും ചെയ്യുന്നതിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ വേണ്ടി. അപ്പം ഇത് നീതിയിലേക്ക്, സത്യത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ അക്രമത്തിൻ്റെയും വൃത്തികേടുകളുടെയും അശ്ലീലത്തിൻ്റെയും ഭരണകൂടങ്ങളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാനാണിത്. പക്ഷെ അത് ചെയ്യേണ്ടത് ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ, അവർക്ക്, മുസ്ലിം ഉമ്മത്തിന് അതിന് ശക്തിയുള്ള കാലത്ത്. അപ്പോൾ സഹോദരങ്ങളെ, ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ ബലപ്രയോഗമില്ല. അഫ അൻത തുക്രിഹു അന്നാസ ഹത്താ യകൂനു മുഅ്മിനീൻ, അവർ മുഅ്മിനുകളാകുന്നത് വരെ നീ മുഅ്മിനുകളാകാൻ നീ അവരെ നിർബന്ധിക്കുകയോ, പോലെയുള്ള ആയത്തുകളുടെ അർത്ഥം എന്താണ്? പക്ഷെ ഖുർആനിൽ അങ്ങനെ ആയത്തുകളുണ്ടല്ലോ, ചിലർക്ക് സംശയം ഉണ്ടാവും. അതിനുള്ള മറുപടി എന്താ? ആ ഖുർആനിൽ തന്നെയാണ് ഈ പറഞ്ഞ ആയത്തുള്ളത്. ഈ പറഞ്ഞ ഇപ്പോൾ ഞാൻ ചായത്ത് അതിൽ തന്നെയാണല്ലോ ഉള്ളത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, രണ്ട് വിശദീകരണം അതിന് പറയപ്പെട്ടിട്ടുള്ളൂ. ഒന്ന്, യുദ്ധത്തിൻ്റെ വാളിൻ്റെ ആയത്തുകൾ കൊണ്ട് ഇത് മൻസൂഖാണ്, ഇതിൻ്റെ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ വിശദീകരണം എന്നാൽ ശരിയാണ്, എന്തില്ല, ബലപ്രയോഗമില്ല, ജിജിയ തരികയാണെങ്കിൽ, അഹ്ലുൽ കിതാബിനോട് ജിജിയ തരുന്നത് വരെ യുദ്ധം ചെയ്യാൻ സൂറത്തു തൗബയിലെ ആയത്താണ്. അവർക്ക് അങ്ങനെ ഒരു അനുവാദം അള്ളാഹു നൽകിയിരിക്കുന്നു. അവർ ഇസ്ലാമിനോട് വളരെ അടുത്തവരാണ്, ഇസ്ലാമിലേക്ക് വരാൻ വളരെ സാധ്യതയുള്ളവരാണ്. ഇങ്ങനെയാണ് അതുപോലുള്ള ആയത്തുകളുടെ തഫ്സീർ. ഈ ആയത്തും ആ ആയത്തും എങ്ങനെ യോജിക്കും? ഇങ്ങനെ യോജിക്കും. എന്നാൽ സഹോദരങ്ങളെ, ശക്തിയും അധികാരവുമുള്ള ഭരണകൂടങ്ങൾ ഇതുപോലുള്ള ആളുകളോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരിക്കലും അവരായി കരാറുണ്ടാക്കരുതെന്നോ സന്ധി ഉണ്ടാക്കരുതെന്നോ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരുമായി കരാറുണ്ടാക്കിയിട്ടുണ്ട്. അവർ ലംഘിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവരോട് യുദ്ധം ചെയ്തത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സമാധാനം സന്ധിയിലും അവരോട് കഴിഞ്ഞിട്ടുമുണ്ട്. ഇതൊക്കെ ഭരണാധികാരിയെയാണ് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. ആരോട് യുദ്ധം ചെയ്യണം, ആരിൽ നിന്ന് ജിജിയ വാങ്ങണം, ആരോട് സമാധാനത്തിൽ കഴിയണം, ഇതൊക്കെ അള്ളാഹു വക്കാലത്ത് ഏൽപ്പിച്ചിട്ടുള്ള ആരെയാണ്? ഭരണാധികാരി. അഹ്ലു സുന്നത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ വ്യക്തമാക്കിയ കാര്യമാണ്. ഇബ്നു ഖുദാമ അൽമഖ്ദിസി റഹിമഹുള്ള, അദ്ദേഹത്തെ അൽമുഗ്നി എന്ന പ്രസിദ്ധമായ ഫിഖ്ഹിന്റെ കിതാബിൽ അദ്ദേഹം പറയുന്നു, വഅംറുൽ ജിഹാദി, ജിഹാദിന്റെ കാര്യം, മൗഖൂലുൻ ഇലൽ ഇമാം, അത് ഭരണാധികാരിയാണ് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. വജിത്തിഹാദിഹി,
ശ്രദ്ധിക്കണം. ഭരണാധികാരിയുടെ ഇജ്തിഹാദിനനുസരിച്ചിട്ടാണ് എന്ത് യുദ്ധം, അദ്ദേഹം യുദ്ധം ചെയ്തതിനാണ് മസ്ലഹത്ത് എന്ന് തോന്നിയാൽ ചെയ്യും, അതല്ല ഇപ്പോൾ സമാധാനത്തിൽ കഴിയാനാണ് നല്ലതെന്ന് തോന്നിയാൽ അങ്ങനെ. അതിന് അവരെ ആക്ഷേപിക്കരുത് എന്താ യുദ്ധം ചെയ്യാത്തത്, അവരോട് യുദ്ധം ചെയ്തുകൂടെ, ഇവരോട് യുദ്ധം ചെയ്തുകൂടെ. അത് ഇന്ന് ഏൽപ്പിച്ചിട്ടുള്ള സഹോദര, അത് അള്ളാഹു ഭരണാധികാരിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്, ഇന്റെ പണി നോക്കിയാൽ മതി. എന്നോട് അള്ളാഹു പറഞ്ഞത് നീ ചെയ്യും. ഭരണാധികാരികളോട് അവരുമായി അടുപ്പുള്ള ആളുകൾക്ക് ഉപദേശിക്കാം, അല്ല നിനക്ക് ഉപദേശിക്കണോ, എഴുതിക്കോ കത്തെഴുതിക്കോ, ഒരു കുഴപ്പമില്ലല്ലോ, രഹസ്യമായി അവർക്ക് എത്തിച്ചു കൊടുത്തു, ഉപദേശിച്ചു കൊടുത്തു, നല്ല നിലക്ക്, നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. അപമാനിക്കലും വഷളാക്കലും ദീനിൽ ഹറമായ കടുത്ത ഹറാമുകളിൽപ്പെട്ട കാര്യമാണ്. ഫിത്നക്കാരുടെ കൂട്ടത്തിൽ, ബിദഅത്തിന്റെ കക്ഷികളുടെ കൂട്ടത്തിലാണ് നമ്മൾ മുസ്ലിം ഭരണാധികാരികൾക്കെതിരിൽ ജനങ്ങളെ ഇളക്കിവിടുന്ന വാക്കോ പ്രവർത്തിയോ ചെയ്താൽ നമ്മൾ അവരിലാണ് പെട്ടുപോവുക. ഇബ്നു ഖുദാമ പറയുന്നു, വയൽസമു റഅയ തതാഅതുഹു ഫീമാ യറാഹു മിൻ ദാലിക്, യുദ്ധത്തിന്റെ കാര്യത്തിൽ ഭരണാധികാരിക്ക് എന്താണോ അദ്ദേഹത്തിന്റെ അഭിപ്രായം അതിൽ അദ്ദേഹത്തെ അനുസരിക്കൽ, റഅയത്തിന് ഭരണീയർക്ക്, പ്രജകൾക്ക്, ജനങ്ങൾക്ക് നിർബന്ധമാകുന്നു, നിർബന്ധമാകുന്നു. ഇനി സഹോദരങ്ങളെ, ഇസ്ലാമിലെ യുദ്ധത്തിന് ഒരുപാട് അദബുകളുണ്ട്, മര്യാദകളുണ്ട്. ഇസ്ലാം നശിപ്പിക്കാനോ ജനങ്ങളെ അവരുടെ ചോരക്കൊതി കൊണ്ടോ അല്ല എന്തിനനുവദിച്ചത്, ഇസ്ലാം യുദ്ധം അനുവദിച്ചത്, മറിച്ച് അവർ ഹക്കിലെത്താൻ വേണ്ടിയാണ്, ഹക്ക് നാട്ടിൽ പ്രചരിക്കാനുള്ള തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ യുദ്ധത്തിൻ്റെ താല്പര്യം എന്താണ് എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. എന്നാൽ ഇതിൽ നിന്ന് പിഴച്ചു പോയ കക്ഷികൾ, ഖവാരിജുകളും അവരുടെ ആശയം പേറുന്നവരും നേരെ എതിരായിട്ടാണ് മനസ്സിലാക്കുന്നത്. അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം ഭരണകൂടം സ്ഥാപിക്കലാണ് എന്നതാണ്. എന്നാൽ ദീനിൻ്റെ താല്പര്യം അതല്ല, മറിച്ച് ദീനിൻ്റെ ഒന്നാമത്തെ താല്പര്യം ജനങ്ങളെ തൗഹീദിലെത്തിക്കാനാണ്. അതിനുവേണ്ടിയുള്ള ദാവത്താണ് നബിമാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു അവർക്ക് അധികാരവും ഭരണവും എല്ലാം അതിൻ്റെ പിന്നാലെ നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഖവാരിജുകൾ പണ്ട് കാലത്ത് ഇതിനെതിരല്ല, ആധുനിക കാലത്ത് ഈ ഖാരിജി ചിന്ത ആധുനിക കാലത്ത് പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചവർ ഒന്ന് അബുൽ അഅ്ലാ മൗദൂദിയും ഒന്ന് സയ്യിദ് ഖുത്തുബുമാണ്. മരണപ്പെട്ടു വരെ അവരുടെ അവർ മുസ്ലിം ഉമ്മത്തിൽ പ്രചരിപ്പിച്ച ബാത്തിൽ ബിദഅത്ത് പരാമർശിക്കുന്നത് ഗൈബത്തിൻ്റെ പരിധിയിൽ പെടുകയില്ല എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഓർമ്മപ്പെടുത്തുക. ഗൈബത്തല്ല, മറിച്ച് ജനങ്ങളെ തഹദീർ ചെയ്യലാണ്. അത് ചില സമയത്ത് നിർബന്ധമാകും, പലപ്പോഴും സുന്നത്താണ്. ഇവരിലൂടെയാണ് ഇത് വന്നിട്ടുള്ളത്. ഇവർ മൗദൂദിയാണ് ഇത് തുടങ്ങിയത്, അദ്ദേഹത്തിൽ നിന്നാണ് സയ്യിദ് ഖുത്തുബിന് കിട്ടിയിട്ടുള്ളത്. ഈ ഇദ്ദേഹം ജീവിച്ച നാട്, ഈ നാട്ടിൽ നമ്മളെ രാജ്യത്താണ് ഉണ്ടായിരുന്നു. നമുക്കറിയാം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഷിർക്ക് ഇതുപോലെ വ്യാപിച്ച, ഇങ്ങനത്തെ ഇത്രയും ഷിർക്കിൻ്റെ വിവിധ ഇനങ്ങൾ വേറെ ഏതെങ്കിലും നാട്ടിലുണ്ടോയെന്ന് സംശയമാണ്. എല്ലാത്തിനും ജനങ്ങൾ ആരാധിക്കുന്ന ഇതുപോലുള്ള നാട്ടിൽ ഏത് തൗഹീദാ പറയേണ്ടത്? നബിമാരുടെ നടപടിക്രമത്തിലാണോ എങ്കിൽ സംശയമില്ല, അള്ളാഹിനോട് ദുആ ചെയ്യുക എന്ന കാര്യമാണ് പറയേണ്ടത്. പക്ഷേ മൗദൂദിയുടെ ദാവത്ത് നിങ്ങൾ നോക്കൂ, അത് മുഴുവൻ ഏതാണ്? ഭരണത്തിലെ ശിർക്ക്, ഭരണകൂടത്തിലെ ശിർക്ക്, അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് വിധിക്കാത്തതിലെ ശിർക്ക്, ഇത് മുഴുവൻ ഇതാണ് നിങ്ങൾ കാണാൻ സാധിക്കുക. അദ്ദേഹത്തിൻ്റെ ആശയം ബിദഅത്തിൻ്റെ ആശയമാണെന്നതിന് വേറെ തെളിവിൻ്റെ ആവശ്യമില്ല. അതുപോലെ സയ്യിദ് ഖുത്തുബും. മാത്രമല്ല, അയാൾ പറഞ്ഞു, സയ്യിദ് ഖുത്തുബ് പറയുകയുണ്ടായി, ഫീ ദിലാലിൽ ഖുർആൻ, ഖുർആനിൻ്റെ തണലിൽ എന്ന പേരിൽ മലയാളത്തിലൊക്കെ ജമാഅത്ത് ഇസ്ലാമി വളരെ മുന്തിയ സാഹിത്യത്തിൽ ഇറക്കിയിട്ടുണ്ട്. അറബിയിലുള്ള ആ കിതാബിന് ഞാൻ വായിക്കാം. സയ്യിദ് ഖുത്തുബ് എഴുതുകയുണ്ടായി, ഫൽ ഉലൂഹിയത്തു ഖല്ലമാ കാനത് മൗദിഉ ജിദാലിൻ ഫീ മുഅള്ളമിൽ ജാഹിലിയാത്ത്. ഈ വാക്കുകൾ ശ്രദ്ധിക്കണം. ജാഹിലിയ സമൂഹങ്ങളിൽ ഉലൂഹിയത്തിൻ്റെ കാര്യത്തിലെ തർക്കം വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. എങ്ങനെയുണ്ട്? നബിമാർ ഇലാഹ അല്ലാഹ് മാത്രമാണ്, അള്ളാഹ് മാത്രം ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള തർക്കമുണ്ടല്ലോ നബിമാരുടെ സമൂഹം തമ്മിൽ, കുറച്ചേ ഉണ്ടായിട്ടു. ഖാസത്തിൻ ഫിൽ ജാഹിലിയത്തിൽ അറബിയ, പ്രത്യേകിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന അറബി ജാഹിലിയത്തിൽ, ഇന്നമാ കാന, ശ്രദ്ധിക്കണം, ഇന്നമാ കാന ദാഇമൻ മൗദുഉൽ ജദലി ഹുവ ഖദിയത്തു റുബൂബിയ്യ, റുബൂബിയ്യത്തിന്റെ കാര്യം മാത്രമായിരുന്നു തർക്കം. ഏയ് അബൂജഹൽ അംഗീകരിച്ചല്ലേ, പക്ഷേ മൂപ്പര റുബൂബിയ്യത്ത് ഏതാ, ആരാണ് ഭരണം, ആരുടെ ഭരണ നിയമങ്ങളാണ് നടപ്പിലാക്കുന്നത്, ഇതാണ് തർക്കം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇസ്ലാമിക സമൂഹങ്ങളെ മുഴുവൻ ജാഹിലിയത്തിൻ്റെ സമൂഹങ്ങളാക്കി. ഫീ ദിലാലിൽ ഖുർആനിൽ തന്നെ കാണാം, ഇന്നഹു ലൈസത് അലാ വജ്ഹിൽ അർദി യൗമ ദൗലത്തു മുസ്ലിമ വലാ മുജ്തമഉ മുസ്ലിമുൻ ഖായിദത്തു തആമലു ഫീഹി ഹിയ ശരീഅത്തുല്ലാഹ് വൽ ഫിഖ്ഹുൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രം അനുസരിച്ച് നീങ്ങുന്ന ഇസ്ലാമിക ശരീഅത്ത് ഇടപാടുകൾക്കുള്ള അടിസ്ഥാനമാക്കി നിശ്ചയിച്ച ഒരൊറ്റ മുസ്ലിം രാജ്യവും ഒരൊറ്റ മുസ്ലിം സമൂഹവും ഇന്ന് ഭൂമിയിലില്ല. എങ്ങനെ പറയാൻ കഴിയുന്നു? അതുകൊണ്ട് തന്നെ അദ്ദേഹം ജുമാഅത്ത് പോകാറുണ്ടായിട്ടില്ല. അടുപ്പക്കാർ എഴുതി വെച്ചത് ഈ കിതാബിൽ ലേഖ സഹിതമുണ്ട്, ഇന്ന് വരെ ഒരാളും മറുപടി എഴുതിയിട്ടില്ല. അപ്പോൾ ഈ ആളുകൾക്ക് ഇപ്പോഴുള്ള മറുപടി പറഞ്ഞാൽ മറ്റേ അവാർഡ് കിട്ടിയിട്ടില്ലേ, ഇന്ന അവാർഡ് കിട്ടിയിട്ടില്ലേ, ഇന്ന സെലഫികൾ അംഗീകരിച്ചിട്ടില്ലേ, തെളിവ് പറ. മനുഷ്യന്മാർക്ക് തെറ്റുപറ്റും, ആളുകൾക്ക് തെറ്റുപറ്റും. വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ തന്നെയാണ് ഇവരുടെ വാക്കിൽ ബോധ്യമായപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ താക്കീത് ചെയ്തിട്ടുള്ളത്. ബോധ്യമാകാൻ കാലെടുക്കുമല്ലോ, സംശയമില്ല. കാരണം ഇവർ പണ്ഡിതന്മാരല്ല, ദൈദൂത്തും മൗദൂദിയും ഒന്നും. അപ്പം അവരുടേത് പണ്ഡിതന്മാരുടെ അരികിൽ എത്തണമെങ്കിൽ, അവർ വായിക്കണമെങ്കിൽ അതിന് കാലെടുക്കും, ആളുകൾ എത്തിച്ചു കൊടുക്കണം. അതിനുമുമ്പ് അവർക്ക് അറിയുന്നതേ പറയുകയുള്ളൂ. അവരെക്കുറിച്ച് മനസ്സിലായപ്പോൾ പണ്ഡിതന്മാരൊക്കെ താക്കീത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആര് പറഞ്ഞോ പറഞ്ഞില്ല എന്നല്ല, കാര്യം എന്താണ് എന്നതാണ്, ഹക്ക് എന്താണോ എന്നതാണ്. അപ്പം ഇതാണ് സഹോദരങ്ങളെ, ഈ കൗമിന് ഏറ്റവും വലുത് ഭരണവും അധികാരവുമാണ്. അതുകൊണ്ടാണ് പിന്നീട് വന്ന ഭീകര കക്ഷികളൊക്കെ സെയ്ദ് ഖുത്ബിനെയും മൗദൂദിയെയും വാനോളം പുകഴ്ത്തിയിട്ടുള്ളത്. ഐമൻ ബവാഹിരി എന്ന അൽഖായിദയുടെ നേതാവ് വാനോളം വാനോളം പൊക്കിയത് കാണാം. ആരെ? മൗദൂദിയെയും സെയ്ദ് ഖുത്ബിനെയും അതേ നാവുകൊണ്ട് ഇടിച്ചു താഴ്ത്തുകയും അങ്ങേയറ്റം പരിഹസിക്കുകയും ചെയ്തത് കാണാം ഇബ്നു ബാസിനെ, അൽബാനിയെ, ഇബ്നു ഉസൈമീനെ. അപ്പോൾ പണ്ടേ മുൻഗാമികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്, ഏതെങ്കിലും ഒരാളുടെ ബിദാഅത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഉൽഫത്ത് നിങ്ങൾക്ക് മനസ്സിലാതിരിക്കില്ല. ഉൽഫത്ത് എന്താ? കൂട്ടുകെട്ട്. കൂട്ടുകെട്ട് മനസ്സിലാവും. ബിദാഅത്ത് മനസ്സിലായിട്ടില്ലെങ്കിൽ അവൻ്റെ കൂട്ടുകെട്ട് ആരുമായിട്ടാണ് എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുമെന്ന് നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തക്ഫീർ, കാടടച്ച് മുസ്ലിം രാജ്യങ്ങളെയും ഭരണാധികാരികളെയും തക്ഫീർ എടുത്ത. നിങ്ങൾ വിചാരിക്കും സദ്ദാം, പിന്നെ സദ്ദാമിൻ്റെ അക്രമം പേടിച്ചിട്ട് അമേരിക്കയും അതുപോലുള്ള രാജ്യങ്ങളൊക്കെ വിളിച്ചത് മുതലാണ് കാഫറുകളോട് സഹായം തേടിയത് കൊണ്ടാണ് സൗദി അറേബ്യയൊക്കെ ഇവർ കാഫറാക്കിയത്. അബ്ദുൽ അസീസ് രാജാവിൻ്റെ കാലത്ത് ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. സൽമാൻ രാജാവിൻ്റെ ഒക്കെ പിതാവായ 1920s ഇന്നത്തെ ആധുനിക സൗദി ഉസ്മാനികളിൽ നിന്ന് പിടിച്ചെടുത്ത് ലോക ഖുറാഫികളായ ഷെരീഫുമാരുടെ ഭരണത്തിൽ നിന്ന് തൗഹീദിൻ്റെ രാജ്യമാക്കിയ, നാട്ടിൽ അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് മാറ്റിയ അബ്ദുൽ അസീസ് രാജാവ് കാഫറാണെന്ന് ഉസാമ ബിൻ ലാദൻ എഴുതിയിട്ടുണ്ട്. ക്ഷമമില്ലാതെ എഴുതിയിട്ടുണ്ട്. ഇതിലൊക്കെ രേഖയുണ്ട്, വെറുതെ അല്ല. ഇതൊന്നും നിഷേധിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. ഉസാമ ബിൻ ലാദനെ നോക്കിക്കോ, ലോകത്തുള്ള ഭീകര കക്ഷികളൊക്കെ അയാൾ ഇമാമാണ്, ഇമാമാണ്. ഒരു എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളെ നാട്ടിലുള്ള അതിനോടൊക്കെ ഒരു ചായവുള്ള കക്ഷികൾക്കും ആരായിരിക്കും? ആ വിപ്ലവ സൂര്യനും വിപ്ലവ സിംഹവും ഒക്കെ. എന്നാൽ സലഫികൾ അയാളെക്കുറിച്ച് അയാളുടെ വിചാരത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ, അയാൾ മുസ്ലിം രാജ്യങ്ങളെ കാപ്പുറാക്കാൻ ഇറങ്ങിയപ്പോൾ മുതൽ അയാൾ ഖാരിജിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങൾ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഖാരിജി കക്ഷികളെക്കുറിച്ച്. ഇത് മാത്രമല്ല, അവരുടെ എല്ലാ അടിസ്ഥാനങ്ങളും പൊളിച്ച മറുപടികൾ സലഫികൾ പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അങ്ങനെയുള്ള കക്ഷികളുടെ ഷർറ് മുസ്ലിം ഉമ്മത്തിന് വളരെ വലുതാണ്. അള്ളാഹു അവരുടെ ഷർറിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ ഷർറി, അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും, അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷണവും അവൻ്റെ കാവലും നൽകുമാറാകട്ടെ. ഇത്രയുമാണ് ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് പറയാനുള്ളത്. അല്ലാഹു വലിയ തൗഫീഖ്, അല്ലാഹു മഖ്സിം ലനാ മിൻ ഖശിയതിക ما يحول بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصيبات الدنيا ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا فاجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا صلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك